Sometimes it's not good to eat too much food.
ചിലപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല.
Because you can get indigestion.
കൂടുതൽ കഴിച്ചാൽ ചിലപ്പോൾ അജീർണം
digest what we have eaten.
നാം കഴിച്ച കാര്യങ്ങൾ നമുക്ക് ദഹിക്കണം.
And we have heard many good things from many brothers.
പല സഹോദരങ്ങളിൽ നിന്നും പല നല്ല കാര്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി.
So I want to share something very briefly with you.
വളരെ ചുരുക്കമായി ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു.
Some years ago,
ചില വർഷങ്ങൾക്ക്
മുമ്പ്, I shared this with our church in Bangalore.
ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ സഭയോട് ഞാൻ ഈ കാര്യം പങ്കുവച്ചു.
8 points. 8 points. Based on Romans chapter 10,
റോമാലേഖനം 10 അധ്യായത്തെ ആസ്പദമാക്കി.
If you want, you can write it down. If you remember it, good.
നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതി വയ്ക്കാം. ഓർത്തിരിക്കുകയാണെങ്കിൽ അത് നല്ലത്.
In Romans 10, it says, verse 9, you must confess Jesus as Lord with your mouth and believe in your heart God raised him from the dead.
അവിടെ 10:9 വായിക്കുന്നത്, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
And then it says, with the heart man believes resulting in righteousness, but with the mouth he confesses resulting in salvation.
ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും.
Whatever we believe in our heart, we must confess with our mouth.
നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വായ്കൊണ്ട് ഏറ്റുപറയണം.
We must believe in our heart that God raised Jesus from the dead.
യേശു ക്രിസ്തുവിനെ ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം.
Confess with our mouth that Jesus Christ is Lord.
യേശു ക്രിസ്തു അവൻ കർത്താവാണ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം.
That applies to many other areas in our life. We believe in our heart, we confess it with our mouth.
നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ
our faith strong.
അത് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും.
Now we must not confess with our mouth what God has not said in his word.
ദൈവവചനത്തിൽ ദൈവം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളല്ല നാം വായ്കൊണ്ട് ഏറ്റുപറയേണ്ടത്.
There is a false teaching going on today in charismatic circles.
ഇന്ന് charismatic വൃത്തങ്ങളിൽ തെറ്റായ ചില ഉപദേശങ്ങൾ കടന്നു വന്നിട്ടുണ്ട്.
It's called name it and claim it.
പേര് പറയുക, അത് സ്വായത്തമാക്കുക എന്നുള്ള ടീച്ചിങ്.
You confess with your mouth and then you get it.
നിങ്ങൾ വായ്കൊണ്ട് ഏറ്റുപറയുക എന്നാൽ നിങ്ങൾ കിട്ടും.
I confess with my mouth, I'm healed of my cancer.
വായ്കൊണ്ട് എന്റെ ക്യാൻസർ സൗഖ്യമായി എന്ന് ഏറ്റുപറയുക.
And you'll get it.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക്
ലഭിക്കും. You won't get it, you'll die.
നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ മരിക്കും.
Or I confess with my mouth, I'm going to get a car.
എനിക്ക് ഒരു കാർ കിട്ടാൻ പോകുന്നു എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുക.
And it will be a Mercedes Benz.
അത് മെർസിഡീസ് ബെൻസ് ആണ് എന്ന് പറയുക.
And it will be a blue color.
ബ്ലൂ കളർ, നീല കളർ ആണെന്ന് പറയുക.
Don't be fooled by all this.
അതെല്ലാം കൊണ്ട് നിങ്ങൾ പോഷന്മാരായി തീരുന്നു.
Jesus came to give us something much better than cars and healing from cancer.
കാറിനെക്കാട്ടിലും ക്യാൻസറിൽ നിന്നുള്ള സൗഖ്യത്തെക്കാട്ടിലും വളരെ മെച്ചപ്പായ ചില കാര്യങ്ങൾ നൽകുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്.
He gives us freedom from sin.
പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് യേശു ക്രിസ്തു
വന്നു. The devil under our feet.
പിശാചിനെ നമ്മുടെ കാൽ കീഴാക്കുന്നതിന് നമ്മെ സഹായിക്കുവാൻ വന്നു.
Becoming like Jesus Christ.
യേശു ക്രിസ്തുവിനെ പോലെ ആകുന്നതിനായി നമ്മെ സഹായിക്കുവാൻ
വന്നു. No car, no healing, no house can be better than that.
കാറോ വീടോ സൗഖ്യമോ അതിലും നല്ലതല്ല.
So we are not to confess with our mouth what we don't see clearly in the New Testament.
പുതിയ നിയമത്തിൽ നാം വ്യക്തമായി കാണാത്ത കാര്യങ്ങളല്ല നാം വായ്കൊണ്ട് ഏറ്റുപറയേണ്ടത്.
If you go to the Old Testament, you'll be claiming things like the land of Canaan is mine.
നിങ്ങൾ പഴയ നിയമത്തിൽ പഴയ നിയമ വിശ്വാസിയാണെങ്കിൽ കാനാൻ ദേശം എന്റേതാണ് എന്ന് നിങ്ങൾ
വാക്കുകൾ. You confess that today, you're not going to get the Canaan, land of Canaan.
ഇന്ന് നിങ്ങൾ അത് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്ക് കാനാൻ ദേശം കിട്ടുവാൻ പോകുന്നില്ല.
There were certain things God promised to the Israelites. They're not for us.
ഇസ്രായേൽ മക്കൾക്കായിട്ട് ദൈവം ചെയ്ത ചില വാക്സങ്ങൾ അത് നമുക്ക് വേണ്ടിയല്ല.
He said he'll put all the earthly enemies under their feet.
നിങ്ങളുടെ ലോകത്തെ എല്ലാ ശത്രുക്കളെയും നിങ്ങളുടെ കാൽ കീഴാക്കുമെന്ന് അവരോട് ദൈവം പറഞ്ഞു.
The earthly enemies of Jesus killed them.
എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശത്രുക്കൾ അവനെ കൊല്ലുകയാണ്.
The earthly enemies of Paul and Peter killed them.
പൗലോസിന്റെയും പത്രോസിന്റെയും ശത്രുക്കൾ അവരെ കൊല്ലുകയാണ്
ചെയ്യുന്നത്.
തോമസിന്റെ ഈ ഭൂമിയിലെ ശത്രുക്കൾ അവൻ കേരളത്തിലേക്ക് വന്നപ്പോൾ അവരെ കൊല്ലുകയാണ്
ചെയ്യുന്നത്.
ഈ പഴയ നിയമത്തിലെ വാക്സത്വങ്ങൾ ഈ പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമായില്ല. പഴയ നിയമത്തിൽ നിങ്ങൾക്ക് ധാരാളം പണം നൽകാമെന്ന് പറഞ്ഞു. അത് അനേക ആളുകൾ അവർക്ക് വിശ്വാസത്തിൽ അവർ ഏറ്റെടുക്കുവാൻ ശ്രമിക്കുവാറുണ്ട്. പക്ഷേ
അവസര
പുസ്തകം 28-ാം അധ്യായത്തിൽ അതോടൊപ്പം ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധാരാളം മക്കളെയും
നൽകുവാൻ.
ഇന്നത്തെ പ്രസംഗരൊന്നും ആ കാര്യത്തെ കുറിച്ച് പറയാറില്ല.
They take what they like and leave out what they don't like.
അവർക്ക് ഇഷ്ടമുള്ളത് അവർ എടുക്കും, ഇഷ്ടമില്ലാത്തത്
തള്ളിക്കളയും.
ധാരാളം മക്കൾ അതെനിക്ക് വേണ്ട.
Plenty of money, yes.
ധാരാളം പണം അത് വേണം.
They are dishonest. അവർ you go to Deuteronomy 28, both are mentioned in the same chapter.
ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ വായിച്ചു നോക്കുക, രണ്ട് കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്.
I want to tell you a simple principle.
ഞാൻ നിങ്ങൾക്ക് ലളിതമായ ഒരു പ്രമാണം നിങ്ങളോട് പറയാം.
Every blessing in the Old Testament is for us spiritually.
പഴയ നിയമത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും ആത്മീകമായി നമുക്കുള്ളതാണ്.
If they were promised earthly wealth, we get spiritual wealth.
അവർക്ക് ഈ ലോകത്തിലെ സമ്പത്താണ് വാഗ്ദത്തം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആത്മീക സമ്പത്താണ് ലഭിക്കുന്നത്.
They are promised many earthly children, we are promised many spiritual children.
അവർക്ക് ഭൗമികമായ മക്കളെയാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആത്മീയമായ മക്കളെയാണ് ദൈവം നൽകുന്നത്.
They are promised all their earthly enemies will be defeated. Our promise is all our spiritual enemies will be defeated.
അവരെ സംബന്ധിച്ചോളം അവരുടെ ഭൂമിയിലെ ശത്രുക്കൾ അവരുടെ കാൽക്കീഴാകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ പാപങ്ങൾ നമ്മുടെ കാൽക്കീഴാകും എന്നാണ്.
If Joshua put the kings of Canaan under the feet of the Israelites,
ഇസ്രായേൽ മക്കളുടെ കാൽക്കീഴിൽ കനാനിലെ രാജാക്കന്മാരെ യോശുവ കൊണ്ടുവന്നെങ്കിൽ
we put the devil under our feet.
നാം പിശാചിനെ നമ്മുടെ കാൽക്കീഴിൽ.
Remember this simple principle.
ഈ ലളിതമായ പ്രമാണം നാം ഓർക്കുന്നു.
They were blessed with earthly blessings in the Old Testament.
അവർ പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളാൽ പഴയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു.
And John the Baptist said, repent, turn around from that.
യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്നും തിരിഞ്ഞു വരിക.
The kingdom of heaven is coming.
ഇപ്പോൾ നിങ്ങൾ ദൈവരാജ്യം വരുന്നത് കാണുക.
Now you must look for heavenly blessings.
ഇപ്പോൾ നിങ്ങൾ ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നോക്കുന്നത്.
That is how John the Baptist prepared the people for coming of Christ.
അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ആളുകളെ ഒരുക്കി.
Today God's people need to listen to the message of John the Baptist to prepare themselves to receive Christ in fullness in their heart.
ഇന്നും യേശുക്രിസ്തുവിനെ പൂർണ്ണതയോടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് യോഹന്നാൻ സ്നാപകന്റെ ആ സന്ദേശം ശ്രവിക്കേണ്ടിയിരിക്കുന്നു. അതെന്തായിരുന്നു?
Turn from being occupied with earthly blessings, O you Israelites.
ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഈ ഭൂമിയിലെ അനുഗ്രഹത്തിൽ ഉള്ള നിങ്ങളുടെ കണ്ണിൽ നിന്ന് തിരിയണം.
Look at it for 1500 years.
1500 വർഷങ്ങളായി നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു.
Now turn around, the kingdom of heaven has come.
ഇപ്പോൾ ഇതാ നിങ്ങൾ അവിടെ നിന്ന് തിരിയുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു.
Have you turned around from being occupied with earthly blessings? I want to ask you.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളിൽ കണ്ണുവച്ചിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു മാറിയിട്ടുണ്ടോ?
If you have not turned around, then you are not ready to receive Christ as your Lord.
നിങ്ങൾ അപ്രകാരം തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുവാൻ തയ്യാറായില്ല.
John the Baptist said, I have come to prepare the way for the Lord.
ഞാൻ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട് വന്നു എന്ന് യോഹന്നാൻ സ്നാപകൻ.
The reason why many of you may have an unsatisfactory Christian experience is because you have not obeyed John the Baptist.
നിങ്ങൾ യോഹന്നാൻ സ്നാപകന്റെ ഈ വാക്കുകൾക്ക് ചെവി കൊടുക്കാത്തത് കൊണ്ടാണ് മിക്കവാറും ആളുകളുടെയും അസംതൃപ്തമായ ക്രിസ്തീയ ജീവിതത്തിന്റെ കാരണം. വളരെ വ്യക്തമായിട്ട് അവൻ പറഞ്ഞു,
Turn away from earthly occupation, earthly blessings, so the kingdom of heaven is near.
ദൈവരാജ്യം സമീപിച്ചിരിക്കുക, ഈ ഭൂമിയിൽ നിങ്ങൾ കണ്ണുവച്ചിരിക്കുന്ന ഈ അതിൽ നിന്നും നിങ്ങൾ തിരിയുക.
When he was in prison, Jesus preached the same thing. Turn around, for the kingdom of heaven is near.
യോഹന്നാൻ സ്നാപകൻ അവൻ ജയിലിലായിരുന്നപ്പോൾ യേശുക്രിസ്തു, നിങ്ങൾ ഇപ്രകാരം മനസ്സന്തരപ്പെടുക എന്ന് യേശുക്രിസ്തു പ്രസംഗിച്ചു.
The devil has done such a work that he's made Christians turn around again and be occupied with the kingdom of earth.
പിശാച് എന്നാൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എത്ര ഭയങ്കരമാണ് എന്ന് ചിന്തിക്കുക. ക്രിസ്ത്യാനികളെ വീണ്ടും തിരിച്ച് ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുവാനായിട്ട്
പ്രേരിപ്പിക്കുന്നു. We need people with the spirit of John the Baptist. turn people around.
ഇന്ന് വീണ്ടും യോഹന്നാൻ സ്നാപകന്റെ ആത്മാവോടുകൂടെ ആളുകൾ ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് അവരുടെ കണ്ണ് ഉയർത്തുവാൻ തക്കവണ്ണം അവരോട് പ്രബോധിപ്പിക്കുന്ന പ്രവാചകന്മാർ ഇന്നും ആവശ്യമാണ്.
And to tell them, like it says in Ephesians 1:3, we have been blessed with every spiritual blessing in the heavenly places in Christ.
ക്രിസ്തുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആളുകളെ ഓർപ്പിക്കേണ്ടതുണ്ട്.
The Old Testament was, we are blessed with every earthly blessing, a material blessing, in earthly places, in Moses.
പഴയ നിയമത്തിൽ മോശയിലൂടെ ഈ ഭൂമിയിൽ ഭൗമികമായ അനുഗ്രഹങ്ങളാൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു
എന്നതായിരുന്നു.
നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ പുറകെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മോശയുടെ കീഴിലുള്ള ഒരു ഇസ്രായേലിനാണ്.
You are under the old covenant.
നിങ്ങൾ പഴയ നിയമത്തിന്റെ കീഴിലാണ്.
You are seeking for old covenant blessings.
നിങ്ങൾ പഴയ നിയമ അനുഗ്രഹത്തിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നത്.
They never got any victory over sin, and that's why you don't get any victory over sin.
വിജയകരമായ ഒരു ജീവിതത്തെ അല്ല നിങ്ങൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിജയകരമായ ഒരു ജീവിതം സ്വായത്തമാകാത്തത്.
They could do so many wrong things in the Old Testament, it was okay.
പഴയ നിയമത്തിൽ അവർക്ക് പഴയ പല തെറ്റുകളും ചെയ്യാമായിരുന്നു, അത് അവരെ സംബന്ധിച്ചോളം
കുഴപ്പമില്ലായിരുന്നു.
നിങ്ങളിൽ പലരും തുടർമാനമായിട്ട് പാപത്തിൽ തോച്ചുകൊണ്ടിരിക്കും.
But you need to listen to the message of John the Baptist first to prepare the way for the Lord to come.
യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ ഈ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കണമോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക.
Especially in the last day,
പ്രത്യേകിച്ചും അവസാന നാളുകളിൽ,
the Lord said he would send somebody in the spirit of Elijah.
ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ചിലരെ ദൈവം അയക്കുമെന്ന് പറഞ്ഞു.
John the Baptist, the one whom was supposed to come in the spirit of Elijah?
യേശു ക്രിസ്തുവിനോട് അവരെ ഇസ്രായേൽ മക്കൾ ചോദിച്ചു, ഈ യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്ന ആ വ്യക്തിയാണോ?
And Jesus said to them, if you receive him, then he is the one.
നിങ്ങൾ അവനെ കൈക്കൊള്ളുന്നു എങ്കിൽ അവനാകുന്നു എന്ന് യേശു ക്രിസ്തു.
Matthew 11:14. But you did not receive him.
എന്നാൽ നിങ്ങൾ അവനെ സ്വീകരിച്ചില്ല.
So he is not the one.
അതുകൊണ്ട് അവനല്ല.
So somebody else has to come before the last day of the Lord.
അതുകൊണ്ട് കർത്താവിന്റെ വരവിനു മുമ്പായിട്ട് മറ്റൊരുവൻ വരേണ്ടിയിരിക്കുന്നു.
In the spirit of Elijah.
ഏലിയാവിന്റെ ആത്മാവിൽ.
Preaching the message of John the Baptist.
യോഹന്നാൻ സ്നാപകന്റെ അതേ സന്ദേശവും.
Turn from earthly things and seek heavenly blessings.
ലോകത്തിന്റെ പുറകെയുള്ള അന്വേഷണത്തിൽ നിന്ന് തിരിഞ്ഞ് സ്വർഗീയമായ
Turn from the love of money and seek spiritual blessings.
പണ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞ് ആത്മീയ അനുഗ്രഹങ്ങൾ അന്വേഷിക്കുക.
And do you know who that John the Baptist is?
ആ യോഹന്നാൻ സ്നാപകൻ ആരാണ്?
Who is that coming in the spirit of Elijah?
എലിയാവിന്റെ ആത്മാവിൽ വരുന്ന യോഹന്നാൻ സ്നാപകൻ ആരാണെന്ന് അറിയാമോ?
The body of Jesus Christ.
യേശു ക്രിസ്തുവിന്റെ ശരീരം.
The real church of Jesus Christ.
യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥത്തിലുള്ള ശരീരം.
This one new man.
ഈ പുതിയ മനുഷ്യൻ, ഒരു പുതിയ മനുഷ്യൻ.
This body of Christ is coming in the spirit of Elijah.
ഈ ക്രിസ്തുവിന്റെ ശരീരം, അതാണ് അവന്റെ സഭ, അതാണ് ഏലിയാവിന്റെ ആത്മാവ്.
Not any individual.
അതൊരു ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി.
Group of people.
അത് ഒരു കൂട്ടം ആളുകളാണ്.
In the midst of which there will be prophets who come in the spirit of John the Baptist.
ആ ആൾക്കൂട്ടത്തിനിടയിൽ യോഹന്നാൻ സ്നാപകന്റെ ആത്മാവിൽ വരുന്ന പ്രവാചകന്മാർ.
As we approach the end of time, that is what God is raising up now.
നാം ഇപ്പോൾ കാലത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തുന്നത് അപ്രകാരമുള്ളവരെയാണ്.
Perhaps God is preparing some of you to be that messenger in the body of Christ, one of those many messengers in the body of Christ. Let the Lord prepare you.
അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഈ സന്ദേശം വാഹകരായ ഏതെങ്കിലും ചില മറ്റാളുകളോടൊപ്പം നിങ്ങളെയും അപ്രകാരമുള്ള ഒരു വ്യക്തിയായിട്ട് ദൈവം ഒരുക്കുകയായിരിക്കാം.
So I want to tell you 8 things that you must believe in your heart and confess with your mouth.
നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യേണ്ട 8 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം,
this is what you must believe in your heart.
നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ട കാര്യം ഇതാണ്.
God the Father loves me as he loved Jesus.
യേശു ക്രിസ്തുവിനെ ദൈവം സ്നേഹിച്ചതുപോലെ പിതാവായ ദൈവം എന്നെയും സ്നേഹിച്ചു.
I believe that in my heart.
എന്റെ ഹൃദയത്തിൽ ഞാൻ അത് വിശ്വസിക്കുന്നു.
So what do I confess with my mouth?
അതുകൊണ്ട് ഞാൻ എന്റെ വായ് കൊണ്ട് എന്താണ് യേശു പറയുന്നത്?
God the Father loves me as he loved Jesus.
കർത്താവ് യേശു ക്രിസ്തുവിനെ പിതാവ് സ്നേഹിച്ചതുപോലെ എന്നെയും സ്നേഹിക്കുന്നു.
So I will always rejoice.
അതുകൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷിക്കുക.
അതുകൊണ്ട്
എനിക്ക് ഒരു
പരാതിയില്ല.
ഞാൻ എപ്പോഴും സന്തോഷിക്കും.
Not because I have no trials or not because I have got a lot of money.
എനിക്ക് പ്രയാസങ്ങളില്ല, പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി പണമുണ്ട്.
അതുകൊണ്ടല്ല. Only for one reason.
ഒറ്റ കാരണം കൊണ്ട്.
The Bible says rejoice in the Lord, not rejoice in your circumstances.
നിങ്ങളുടെ സാഹചര്യങ്ങളിൽ സന്തോഷിക്കുക എന്നല്ല ദൈവവചനം പറയുന്നത്, കർത്താവിൽ സന്തോഷിക്കുക.
We cannot rejoice in our circumstances sometimes, but we can always rejoice in the Lord.
നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയില്ലെന്ന് വരാം, പക്ഷേ എപ്പോഴും കർത്താവിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. എന്തുകൊണ്ട്?
Because God the Father always loves me as he loves Jesus.
കാരണം പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ എന്നെയും എപ്പോഴും സ്നേഹിക്കുന്നു.
Okay, second confession.
രണ്ടാമത്തെ ഏറ്റുപറച്ചിൽ.
God has forgiven all my sins.
ദൈവം എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു.
സോ ഐ വിൽ നെവർ ലിവ് വിത്ത് ഗിൽറ്റ്.
അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റബോധത്തോടുകൂടി ഞാൻ
ജീവിക്കും.
എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരിക്കലും ജീവിക്കുകയില്ല.
1 John 1:9
നമ്മുടെ പാപങ്ങളെ ഏറ്റു
പറയുകയാണെങ്കിൽ
അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു.
അവൻ
നമ്മുടെ പാപങ്ങളെ ഇനി ഓർക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പറയും, ദൈവമേ അങ്ങ് എന്റെ എല്ലാ പാപങ്ങളെയും
ക്ഷമിച്ചിരിക്കുന്നു.
ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ അത്
വിശ്വസിക്കുന്നു.
അതുപോലെ ഞാൻ എന്റെ വായ കൊണ്ട് ഞാൻ
വിശ്വസിക്കുന്നു.
അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഒരിക്കലും കുറ്റബോധത്തോടുകൂടെ ഞാൻ
ജീവിക്കുകയും
ഞാൻ പാപം ചെയ്താൽ ഞാൻ ഉടനെ ഞാൻ ഏറ്റു പറഞ്ഞു, ദൈവം എന്നെ ക്ഷമിച്ചു. എന്റെ കാലിൽ നിന്ന് ഞാൻ ഒരു മുള്ള് എടുത്ത് ഉടനെ മാറ്റുന്നത് പോലെ.
I can confess, I will never have a thorn in my foot.
എനിക്ക് ഒരിക്കലും എന്റെ കാലിൽ നിന്ന് ഒരു മുള്ള് ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് പറയുവാൻ.
ഞാനത്
പറയും.
Because as soon as it comes, I'll pull it out.
കാരണം അത് എന്റെ കാലിൽ മുള്ള് വന്നാൽ ഉടനെ ഞാൻ എന്റെ കാലിൽ 5 സെക്കൻഡ് പോലും ഒരു മുള്ളുമായിട്ട് ഞാൻ ജീവിക്കുകയില്ല. ഞാൻ ഒരിക്കലും ഏറ്റു പറയാത്ത പാപവുമായിട്ട് ഞാൻ ജീവിക്കുകയില്ല എന്ന് നിങ്ങൾ
പറയുന്നു.
നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞൂടെ ഞാൻ എന്റെ കാലിൽ ഒരു മുള്ളുമായിട്ട് ഞാൻ ഒരിക്കലും
ജീവിക്കും.
നിങ്ങളുടെ കാലിൽ ഒരിക്കലും ഒരു മുള്ളും കയറുകയില്ല. ഞാൻ മുള്ളുമായിട്ട് ഞാൻ ഒരിക്കലും എന്റെ
മുള്ളുമായിട്ട്
ഞാൻ ഒരിക്കലും കുറ്റബോധത്തോടെ ഞാൻ ജീവിക്കുകയില്ല.
Because as soon as I fall, I will confess it and have it cleansed.
കാരണം ഞാൻ വീണാൽ ഉടനെ ഞാൻ ഏറ്റു
പറഞ്ഞു.
ഞാൻ ദൈവം എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുറ്റബോധത്തോടെ
ജീവിക്കും.
മൂന്നാമത്തെ
God will fill me with the Holy Spirit.
ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും.
So I will be strong for every task.
അതുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എനിക്ക് ശക്തി ഉണ്ടാകും.
Luke 11:13. If you being evil know how to give good gifts to your children, how much more will your heavenly Father give the Holy Spirit to those who ask him?
അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും?
Now here is one reason why many of you have not been filled with the Holy Spirit.
നിങ്ങളിൽ പലരും പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കാത്തതിന്റെ കാരണം ഇതാണ്.
Lack of faith.
വിശ്വാസത്തിന്റെ അഭാവം.
You have desire but no faith.
നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വിശ്വാസമില്ല.
Now listen to my definition of faith based on this verse.
ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ നിർവചനം നിങ്ങൾ.
Based on one expression, how much more your heavenly Father will.
ഇവിടെ പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ എത്രയധികം കൊടുക്കുവാൻ അറിയുന്നു.
No. How much more your heavenly Father will give.
അതെ, എത്രയധികം സർവശക്തനായ പിതാവ് നിങ്ങൾക്ക് നൽകും.
So that means we must believe.
അതിന്റെ അർത്ഥം നാം വിശ്വസിക്കണം.
My Father in heaven is more eager to give me the power of the Holy Spirit than I am eager to receive it.
എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുവാനുള്ള താല്പര്യത്തെക്കാട്ടിലും വളരെ അധികം താല്പര്യം സ്വർഗത്തിനായ എന്റെ പിതാവിന് ഉണ്ട്.
Just like a mother is more eager to give food to the baby than the baby is eager to receive.
ഒരു കുഞ്ഞിന് ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യത്തിനെക്കാട്ടിലും വളരെ അധികം താല്പര്യം ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുവാനായിട്ട് മാതാവിനുണ്ട്.
Haven't you seen a mother sometimes trying to feed a 2-year-old child?
രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ ഒരു അമ്മ ഭക്ഷണം കൊടുക്കുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ?
Child is moving his head this way that doesn't want to eat it.
കുഞ്ഞ് തല ഇങ്ങോട്ടും അങ്ങോട്ടും തിരിക്കാൻ
താല്പര്യം
അമ്മ എന്തെങ്കിലും കഥ പറഞ്ഞ് ഭക്ഷണം വായിലേക്ക് ഇട്ടുകൊടുക്കും.
കുഞ്ഞിന്
ലഭിക്കുവാൻ താല്പര്യമില്ല.
അമ്മയ്ക്കാണ്
കൂടുതൽ താല്പര്യം.
Do you believe that your heavenly father is more eager to fill you with the Holy Spirit than you are eager to be filled with the Holy Spirit?
നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി അധികമായി നിങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ സ്വർഗസ്ഥനായ പിതാവിന് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസം.
Unbelievers,
അവിശ്വാസം,
listen to unbelief. This is the definition of unbelief.
അവിശ്വാസത്തിന്റെ നിർവചനം.
I am more eager to be filled with the Holy Spirit. God is not so eager to fill me.
എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് വളരെയധികം താല്പര്യമുണ്ട്, പക്ഷെ ദൈവത്തിന് അത്ര താല്പര്യമില്ല.
That is exactly what some of you believe.
നിങ്ങളിൽ ചിലർ വിശ്വസിക്കുന്നത് അതാണ്.
So many people have told me.
അനേകം ആളുകളോട് പറഞ്ഞു.
I pray, I fast, I'm seeking, but God is not giving.
ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഞാൻ അന്വേഷിക്കുന്നു, പക്ഷെ ദൈവം എനിക്ക് തരുന്നില്ല.
I say you'll never get. In 50 years you won't get.
ഞാൻ പറയും 50 വർഷങ്ങൾ കൊണ്ട് ഒരിക്കലും
കിട്ടുകയില്ല.
കാരണം നിങ്ങളുടെ മനോഭാവം അവിശ്വാസം നിറഞ്ഞതാണ്.
വാട്ട് യു ആർ സെയിങ് ടു മീ ഈസ് അൺബിലീഫ്.
നിങ്ങളെന്നോട് പറയുന്നത് അവിശ്വാസമാണ്.
ഐ ആം ഈഗർ, ഗോഡ് ഈസ് നോട്ട് ഈഗർ.
ദൈവത്തിന് താല്പര്യമില്ല, എനിക്കാണ് താല്പര്യം.
Now today change that attitude.
ഇന്ന് നിങ്ങൾ ആ മനോഭാവത്തെ മാറ്റുക.
And from now on you confess.
ഇപ്പോൾ മുതൽ നിങ്ങൾ ഏറ്റു പറയുക.
Every promise in the scripture.
ദൈവവചനത്തിലെ എല്ലാ വാഗ്ദത്തവും.
God is more eager to give me victory over sin. I am not so eager.
എന്റെ താല്പര്യത്തെക്കാട്ടിലും വളരെ അധികമായിട്ട് എനിക്ക് ജയകരമായ ഒരു ജീവിതം നൽകുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്.
God is more eager to fill me with the Holy Spirit. I am not so eager.
എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്.
Your attitude will change from unbelief to faith.
അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് നിങ്ങളുടെ മനോഭാവം മാറും.
That is how I got filled with the Holy Spirit myself.
ഞാനും പരിശുദ്ധാത്മാവിനാൽ
നിറഞ്ഞ
അവിശ്വാസം നിറഞ്ഞ ഒരു സമയമായിരുന്നു എന്റെ.
Till one brother told me,
ഒരു
സഹോദരൻ, more than 40 years ago,
40 വർഷങ്ങൾക്ക് മുമ്പ് സഹോദരനോട്,
it is unthinkable, Zach, that God will refuse to give you the Holy Spirit.
സഹോദരൻ, Zach, പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരാതിരിക്കുമെന്ന് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല.
Suddenly faith came into my heart.
പെട്ടെന്ന് വിശ്വാസം എന്റെ ഹൃദയത്തിലേക്ക് വന്നു.
I said thank you and I was filled with the Holy Spirit.
ഞാൻ പറഞ്ഞു, ദൈവമേ നന്ദി, എനിക്ക് ഉടനെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ചു.
It was a simple switch, you know, like putting on a switch from off to on.
ഓഫ് ആയിരുന്ന ഒരു സ്വിച്ചിനെ ഓൺ ആക്കുന്നത് പോലെ വളരെ ലളിതമായി.
Oh, God is more eager to fill me than I am to be filled.
എനിക്ക് ആത്മാവിന്റെ നിറവ് ലഭിക്കുന്നതിനെക്കാട്ടിലും വളരെയധികം താല്പര്യം ദൈവത്തിനുണ്ട്.
Keep that attitude not only to the fullness of the Spirit but for every promise in the New Testament.
ആത്മാവിന്റെ നിറവിന് വേണ്ടി മാത്രമല്ല ദൈവവചനത്തിലെ എല്ലാ വാക്തത്വങ്ങളുടെ പശ്ചാത്തലത്തിലും ഈ മനോഭാവം നിങ്ങൾ പുലർത്തുക.
God will fill me with the Holy Spirit, so I will be strong for every task in my life.
ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും, അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള ശക്തി എനിക്കുണ്ടാകും.
And number 4,
നാലാമത്തെ കാര്യം,
God has determined all my boundaries.
എന്റെ പരിധികളെല്ലാം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്.
So I will always be content.
അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ സാഹചര്യങ്ങളിലും തൃപ്തനായിരിക്കും.
Acts 17:26.
അപ്പോസ്തല പ്രവൃത്തികൾ 17:26.
It says here, God has determined the boundaries of our habitation.
നമ്മുടെ അതിരുകൾ കാലങ്ങളും, 26-ാം വാക്യമാണ് മലയാളത്തിൽ. നമ്മുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും അവൻ നിശ്ചയിച്ചിരിക്കുന്നു.
God has decided how big the circle should be around you.
നിങ്ങൾക്ക് ചുറ്റിലുമുള്ള വൃത്തം എത്ര വലുതായിരിക്കണം എന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു.
2,000 rupees a month or 2 lakhs a month, that is God decided it.
2,000, ഒരു മാസം 2,000 രൂപയാണോ, ഒരു മാസം 2,00,000 രൂപയാണോ, ദൈവമാണ് തീരുമാനിക്കുന്നത്.
God has determined all my boundaries.
ദൈവം എന്റെ എല്ലാ പരിധികളും തീരുമാനിച്ചിട്ടുണ്ട്.
How healthy I will be.
അത് എത്ര ആരോഗ്യകരമായിരിക്കും.
God has determined. I don't compare myself with other people.
ദൈവം അത് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരുമായി തുലനിച്ചു.
God determines his boundary. God determines my boundary.
ദൈവം ആ വ്യക്തിയുടെ അതിരിനെ തീരുമാനിക്കുന്നു. എന്റെ അതിരിനെ തീരുമാനിക്കുന്നു.
I'm not going to be jealous of him. I'm not going to compare myself with him.
ഞാൻ ആ വ്യക്തിയോട് അസൂയപ്പെടുന്നില്ല. അവനുമായിട്ട് ഞാൻ തുലനിക്കുന്നില്ല.
Always be content.
ഞാൻ എപ്പോഴും എന്റെ സ്ഥായിരത്തിൽ തൃപ്തനായിരിക്കും.
Hebrews 13:5.
എബ്രായ ലേഖനം 13:5.
Be free from the love of money. Be content with what you have, because he has said, I'll never desert you and never forsake you.
നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നു.
God has determined every boundary of yours.
നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പരിധികളെയും ദൈവം നിയന്ത്രിച്ചിട്ടുണ്ട്.
Somebody else, he has decided to give him a 10 times bigger house than yours. That is, God has decided that.
മറ്റൊരു വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളുടെ ഇതിനെക്കാട്ടിലും 10 മടങ്ങ് വലിപ്പമുള്ള ഒരു വീട് കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ,
God has decided to give that fellow's son 10 times more intelligence than your son. God has decided that.
മറ്റൊരു വ്യക്തിയുടെ കുഞ്ഞിന് നിങ്ങളുടെ കുഞ്ഞിനേക്കാൾ 10 മടങ്ങ് ബുദ്ധി ഉണ്ടെങ്കിൽ അത് ദൈവമാണ് തീരുമാനിച്ചത്.
Don't compare your children with somebody else's.
മറ്റൊരു വ്യക്തിയുടെ കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തുലന ചെയ്യാതിരിക്കുക.
Don't boast about your children.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ പുകഴ്ച പറയാതിരിക്കുക.
God has determined all my boundaries. I will always be content.
എന്റെ പരിധികളെല്ലാം ദൈവമാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും തൃപ്തനായിരിക്കും.
Okay, number 5.
അഞ്ചാമത്തെ കാര്യം.
God's commands are all for my good.
ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.
That is my confession.
അത് എന്റെ ഏറ്റുപറച്ചിലാണ്.
So I want to obey all of God's commands.
അതുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളെയും എനിക്ക് അനുസരിക്കണം.
Because they are all for my good.
കാരണം അതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.
1 John 5:3.
ഒന്ന് യോഹന്നാൻ 5:3.
The last part, his commandments are not a burden.
അതിന്റെ അവസാന ഭാഗം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല.
No commandment. After 65 years of obeying, John says, no commandment of God is a burden.
65 വർഷക്കാലം യേശു ദൈവത്തെ അനുസരിച്ചതിന് ശേഷം യോഹന്നാൻ പറയുന്നു, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല.
Deuteronomy 10:13.
ആവർത്തന പുസ്തകം 10:13.
The Lord's commandments, keep the Lord's commandments and his statutes which I am commanding you today for your good.
നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിരിക്കുന്ന ആജ്ഞാപിച്ചിരിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി നീ പ്രമാണിക്കണം.
For your good.
നിന്റെ നന്മയ്ക്കായി.
The Lord's commandments are all for my good.
ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടി.
He tells me to give up anger.
അവൻ എന്നോട് കോപം വിട്ടുകളയവൻ
പറഞ്ഞു,
എല്ലാത്തിനും വിചാരപ്പെടാതിരിക്കുവാൻ
പറയുന്നു,
പണം സ്നേഹിക്കാതിരിക്കുവാൻ
പറയുമ്പോൾ,
എന്റെ ശത്രുക്കളോടെല്ലാം ക്ഷമിക്കുവാൻ പറയുമ്പോൾ,
ഇറ്റ് ഇസ് ഓൾ ഫോർ മൈ ഗുഡ്.
എല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.
സോ ഐ വോണ്ട് ടു ഒബേ ഓൾ ഓഫ് ഗോഡ്സ് കമാൻഡ്സ്.
അതുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും എനിക്ക് അനുസരിക്കണം.
നമ്പർ 6.
ആറാമത്തെ കാര്യം.
God controls all the people and events that affects me.
എന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവമാണ് നിയന്ത്രിക്കുന്നത്.
Romans 8:28.
റോമലേഖനം 8:28.
God makes everything work for my good because I love him and I'm called according to his purpose.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
God controls all the people and events that affect me.
എന്നെ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും സാഹചര്യങ്ങളെയും ദൈവമാണ് നിയന്ത്രിക്കുന്നത്.
I will always give thanks.
അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ടിരിക്കും.
Ephesians 5:20.
എഫേസ്യലേഖനം 5:20.
Always giving thanks for everything in the name of our Lord Jesus Christ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ.
You believe that God controls all the people and all the events that affect your life.
നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ സാഹചര്യങ്ങളെയും ദൈവം നിയന്ത്രിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു.
Confess it.
അത് നിങ്ങൾ ഏറ്റു പറയുക.
Don't just say I believe it, I confess.
അത് നിങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല, നിങ്ങൾ ഏറ്റു പറയുക.
So I will give thanks for everything.
അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ദൈവത്തിന് നന്ദി കരയിച്ചു.
Number 7.
ഏഴാമത്തെ കാര്യം.
Jesus defeated Satan and freed me from his power.
യേശു ക്രിസ്തു സാത്താനെ തോൽപ്പിച്ച് അവന്റെ ശക്തിയിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കി.
സോ ഐ വിൽ നെവർ ബി അഫ്രെയ്ഡ്.
അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല.
ഐ'm not going to be afraid that Satan can do anything to me.
പിശാച് എന്നോട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാൻ
ഭയപ്പെടുകയില്ല.
എന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കുവാൻ അവന് കഴിയുകയില്ല.
If I resist him, he will flee from me.
അവനെ എതിർത്താൽ അവൻ എന്നെ വിട്ട് ഓടിപ്പോകും.
Hebrews 2:14-15.
എബ്രായ ലേഖനം 2:14-15 വാക്യങ്ങൾ.
It says here Jesus made the devil powerless so as to deliver us who through fear of death were living in slavery all our lives.
ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് നാം അവിടെ
വായിക്കുന്നു.
അവൻ പിശാചിനെ കൊന്നില്ല, പക്ഷേ പിശാചിനെ തോൽപ്പിച്ചു. പിശാചു ജീവിച്ചിരിക്കുന്നു, പക്ഷെ അവൻ
തോൽപ്പിക്കപ്പെട്ടവനാണ്.
ക്രൂശിനു മുമ്പ് അവൻ തോൽപ്പിക്കപ്പെട്ടവനായിരുന്നു.
He defeated him.
മരണത്തിലൂടെ അവനെ തോൽപ്പിച്ചു എന്ന് നമ്മൾ.
Made him powerless.
അവന്റെ ശക്തിയെ എടുത്തു കളഞ്ഞു.
Colossians 2.
കൊലോസ്യലേഖനം 2:15.
And chapter 2:15.
രണ്ടാം അധ്യായം രണ്ടാം വാക്യം 15-ാം വാക്യം.
On the cross he disarmed the rulers and authorities and made a public show of them.
വാഴ്ചകളെ
over them.
അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ച.
So I will never be afraid.
അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല.
Because the devil has been defeated.
കാരണം പിശാച് തോൽപ്പിക്കപ്പെട്ടവരാണ്.
Hebrews 13:6.
എബ്രായ ലേഖനം 13:6.
So we will confidently say.
അതുകൊണ്ട് നാം ധൈര്യത്തോടെ പറയും.
Hebrews 13:6.
13:6 എബ്രായരുടെ 13:6.
God is my helper.
കർത്താവ് എനിക്ക് തുണ.
I will not be afraid.
ഞാൻ പേടിക്കുകയില്ല.
What shall man do to me?
മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും?
Or what can the devil do to me?
അല്ലെങ്കിൽ പിശാച് എന്നോട് എന്ത് ചെയ്യും?
I will not be afraid.
ഞാൻ പേടിക്കുകയില്ല.
Shall we all say that together? The Lord is my helper. That verse.
ആ വാക്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയുവാൻ കഴിയുമോ? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും?
What will the devil do to me?
പിശാച് എന്നോട് എന്ത് ചെയ്യും?
Did you read the first part of that verse?
ആ വാക്യത്തിന്റെ ആദ്യ പകുതി ആദ്യ ഭാഗം നിങ്ങൾ വായിച്ചു.
It says we must say it boldly. You said it so slowly and the devil says these people don't believe it.
ആ വാക്യത്തിന്റെ മലയാളത്തിൽ അവസാന ഭാഗത്ത് പറയുന്നത് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാവുന്നതാണ്. നിങ്ങൾ വളരെ ഈ ധൈര്യം കുറഞ്ഞവരായിട്ട് പറഞ്ഞപ്പോ പിശാച് ഇത് കേട്ടുകൊണ്ട് പറയും, കണ്ടോ ഇവരിൽ വിശ്വസിക്കുന്നില്ല.
Let's say it boldly now.
നമുക്ക് ധൈര്യത്തോടെ ഇപ്പോൾ പറയാം.
See the roof will shake.
ഈ റൂഫ് ഇളകുമെന്ന് നമുക്ക് നോക്കാം.
Okay.
കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? പിശാച് എന്നോട് എന്ത് ചെയ്യും?
You say that boldly every time you are scared.
ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് പേടി വരുമ്പോൾ നിങ്ങൾ ഇത് ധൈര്യത്തോടെ പറയുക. യേശു ക്രിസ്തു പിശാചിനെ തോൽപ്പിച്ച് അവന്റെ ശക്തിയിൽ നിന്നും എന്നെ സ്വതന്ത്രനാക്കി.
I will never be afraid of man or the devil from now on.
അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ മനുഷ്യനെയോ പിശാചിനെയോ ഞാൻ പേടിക്കുകയില്ല.
Finally, number 8.
അവസാനമായി 8-ാം കാര്യം.
God wants to make me a blessing.
ദൈവം എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
So I will be a blessing to others.
അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും.
That is the blessing of Abraham.
അത് ഏബ്രഹാമിന്റെ അനുഗ്രഹമാണ്.
Which is for us. Genesis 12.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം.
And verse 2. You shall be a blessing. I will make you a blessing.
രണ്ടാം വാക്യം, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഒരു അനുഗ്രഹമാക്കും.
യു വിൽ ബി എ ബ്ലെസ്സിംഗ്.
നീ ഒരു അനുഗ്രഹമായിരിക്കും.
ഗലേഷ്യൻസ് 3:14 says that blessing is for us through the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ ആ അനുഗ്രഹം നമുക്ക് വേണ്ടിയാണ് എന്ന് ഗലാത്യ ലേഖനം 3-ാം
അധ്യായത്തിൽ.
ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, പരിശുദ്ധാത്മാവിലൂടെ ആ അനുഗ്രഹം നമുക്കുള്ളതാണ്.
Now in the past you may not have been like that.
നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ
ആയിരിക്കണമെന്നല്ല.
നിങ്ങൾ എവിടെയൊക്കെ പോയാലും നിങ്ങൾ ഒരു മറ്റുള്ളവർക്ക് പ്രശ്നക്കാരനും ശാപക്കാരനുമായിരുന്നിരിക്കാം. നിങ്ങൾ വീടുതോറും പോയി മറ്റുള്ളവരെ കുറിച്ച് ചുമതലകൾ പരത്തി നടക്കുന്ന ഒരു
വ്യക്തിയായിരിക്കും.
നിങ്ങൾ ആളുകൾക്ക് അനുഗ്രഹമാകുന്നതിന് പകരം ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ശപിക്കുന്ന ഒരു
വ്യക്തിയായിരുന്നിരിക്കും.
വീടുകൾ തോറും കയറിയിറങ്ങി മറ്റുള്ളവരെ കുറിച്ച് തിന്മകൾ പറഞ്ഞ് സംസാരിക്കുന്ന വ്യക്തി അവൻ ഒരു മറ്റുള്ളവർക്ക് ശാപം
കൊണ്ടുവരുന്നു.
സഭയിലുള്ള മറ്റാളുകളെ വീട്ടിലിരുന്ന് കുറ്റം പറയുന്ന ആളുകൾ അവരൊരു ശാപമാണ്. എന്നാൽ ഇവിടെ
ഇതാന്റെ
സഖറിയാവ് എട്ടാം അധ്യായം അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഭാഗം ഞാൻ എടുക്കട്ടെ.
As you were a curse in the past, from now onwards you will be a blessing, so don't be afraid, let your hands be strong. Zechariah 8:13.
എട്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കുക. എന്തൊരു
വാഗ്ദത്തം.
ഒരുപക്ഷെ ഇന്നലെ വരെ നിങ്ങൾ ഇപ്രകാരം കുറ്റം പറയുന്നവരും നിങ്ങൾ എവിടെയൊക്കെ പോയോ അവിടെ നിങ്ങളൊരു ശാപമായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറുവാൻ പോകുന്നു. ഞാൻ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി.
And goodness and mercy will follow you wherever you go.
നിങ്ങൾ ഒരു വീട്ടിൽ പോകും. നിങ്ങൾ പോകുന്നിടത്തൊക്കെ നന്മയും കരുണയും നിങ്ങളെ പിന്തുടരും.
That means when you leave the house, goodness and mercy are left behind.
കാരണം നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ വീട്ടിൽ നന്മയും കരുണയും തങ്ങിയിരിക്കും.
My cup runs over and goodness and mercy follow me all the days of my life.
എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും എന്റെ ജീവിതകാലം മുഴുവൻ നന്മയും കരുണയും എന്നെ
പിന്തുടരും.
ഞാൻ വീണ്ടും ആ എട്ട് കാര്യങ്ങൾ പറയട്ടെ.
God the Father loves me as he loved Jesus.
യേശു ക്രിസ്തുവിനെ ദൈവം സ്നേഹിച്ചതു പോലെ പിതാവായ ദൈവം എന്നെയും സ്നേഹിക്കുന്നു.
So I will always rejoice.
അതുകൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷിക്കും.
God has forgiven all my sins.
രണ്ടാമത് ദൈവം എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു.
So I'll never live with guilt.
അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റബോധത്തോടു കൂടെ ജീവിക്കുകയില്ല.
Number 3, God will fill me with his Holy Spirit.
മൂന്ന്, ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും.
So I'll be strong enough for every task.
അതുകൊണ്ട് എനിക്ക് ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളിലും പൂർത്തിയാക്കുവാനുള്ള ശക്തി എനിക്കുണ്ടാകും. God
has determined all my boundaries.
ദൈവമെന്റെ എല്ലാ അതിരുകളും പരിധികളും തീരുമാനിച്ചിട്ടുണ്ട്.
I will always be content.
അതുകൊണ്ട് ഞാൻ എല്ലാ സാഹചര്യങ്ങളിലും തൃപ്തനായിരിക്കും.
Number 5.
5.
God's commands are all for my good.
ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.
I want to obey all of God's commands.
അതുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും എനിക്ക് അനുസരിക്കണം.
Number 6.
ആറാമത്തെ.
God controls all the people and events that affect me.
എന്നെ ബാധിക്കുന്ന എല്ലാ വ്യക്തികളെയും സാഹചര്യങ്ങളെയും ദൈവം നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും നന്ദി
കരയിച്ചു.
യേശു ക്രിസ്തു പിശാചിനെ തോൽപ്പിച്ചു അവന്റെ ശക്തിയിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പേടിക്കുകയില്ല. ആളുകളെയോ പിശാചിനെയോ ഞാൻ പേടിക്കുകയില്ല. ഞാനൊരു അനുഗ്രഹമായിരിക്കണം എന്നല്ല, എന്നെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
He wants it.
അവനത് ആഗ്രഹിക്കുന്നു.
He wants to make me a blessing.
ഒരു അനുഗ്രഹമായിരിക്കുവാൻ, ഞാൻ ഒരു അനുഗ്രഹമാകുവാൻ ദൈവം
താല്പര്യപ്പെടുന്നു.
അതുകൊണ്ട് ഞാൻ ദൈവത്തോട്
സഹകരിക്കും.
ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും.
Believe in your heart.
നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക.
Confess with your mouth.
നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ ഏറ്റു പറയുക.
All these things are promised. I'm not telling you about cars and houses and land.
ഞാൻ നിങ്ങളോട് കാറിനെ കുറിച്ചും വീടിനെ കുറിച്ചും സ്ഥലത്തെ കുറിച്ചും ഒന്നും അല്ല പറയുന്നത്. ദൈവത്തിൽ രേഖപ്പെടുത്തി വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ചാണ്.
Every spiritual blessing in heavenly places.
സ്വർഗസ്ഥലങ്ങളിലുള്ള എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും.
These are only 8 of them that I told you.
ഞാൻ നിങ്ങളോട് പറഞ്ഞത് 8 എണ്ണം മാത്രം.
Begin with that.
അത് വെച്ച് നിങ്ങൾ തുടങ്ങുക.
Believe it.
വിശ്വസിക്കുക.
And confess it.
ഏറ്റു പറയുക.
Believe it and confess it.
വിശ്വസിക്കുക. ഏറ്റു പറയുക.
Regularly.
തുടർമാരമായി.
It becomes real in your life.
നിങ്ങളുടെ ജീവിതത്തിൽ അത് സത്യമാകുന്നതുവരെ.
That's right.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father.
സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ.
Make your promises real in our life, we pray.
അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരുന്നതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Thank you that you will do this.
അങ്ങ് അത് ചെയ്യും എന്നുള്ളതിനായിട്ട് ഞങ്ങൾ
അംഗീകരിക്കും.
ഇവിടെയുള്ള ഓരോരുത്തരും അവർ വീട്ടിൽ പോയിലേക്ക് പോകുമ്പോൾ അവരെ ഉത്സാഹിപ്പിക്കണമേ.
The weakest and the most discouraged will go home and encourage them, strengthen
them. ഇവിടെയുള്ള ഏറ്റവും ബലഹീനനും ഏറ്റവും നിരാശനായിരിക്കുന്നവനും ഉത്സാഹഭരിതനായി അവന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
And they will be a blessing to others.
അവർ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ.
Encourage and strengthen others.
മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരായി മാറട്ടെ.
We pray in Jesus' name.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Amen.
Amen.
Praise the Lord.
Praise the Lord.